എൽ ജി ബി ടി ഐ ക്യു പ്ലസ് സമൂഹത്തിൽപ്പെട്ടവരെ പരിവർത്തനം നടത്തുന്ന സമ്പ്രദായങ്ങളിൽ നിന്നും രീതികളിൽ നിന്നും സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് മുന്നോട്ട് വച്ചിരുന്ന ചേഞ്ച് ഓർ സപ്രഷൻ പ്രാക്ടീസസ് പ്രൊഹിബിഷൻ ബില്ല് വിക്ടോറിയൻ പാർലമെന്റിൽ പാസായി. ഈ ബില്ലിനെ അനുകൂലിച്ചും എതിർത്തും വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു. എൽ ജി ബി ടി ഐ ക്യു പ്ലസ് സമൂഹത്തിൽപ്പെട്ടവർ കാലങ്ങളായി പരിവർത്തനം നടത്തുന്ന സമ്പ്രദായങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നതിന്റെ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിക്ടോറിയൻ സർക്കാർ ബില്ല് അവതരിപ്പിച്ചിരുന്നത്. സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ തടയുന്നതിന് നിയമപരമായ നിയന്ത്രണങ്ങൾ വേണമെന്നായിരുന്നു വിക്ടോറിയൻ സർക്കാരിന്റെ വാദം. ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. മതവിഭാഗങ്ങളും മെഡിക്കൽ അസോസിയേഷനും ഉൾപ്പെടെ വിവിധ സംഘടനകൾ ബില്ലിലെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വിക്ടോറിയയിൽ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ ചില മലയാളികളുമായി എസ് ബി എസ് മലയാളം സംസാരിക്കുന്നു. മാതാപിതാക്കളുടെ അവകാശങ്ങൾ ഈ ബില്ല് പരിമിതപ്പെടുത്തുന്നു എന്ന കാര്യമാണ് ജിജിമോൻ ജോസഫ് കുഴിവേലിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മെൽബണിൽ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ജിജിമോൻ.
ഇവിടെയുള്ള പല സംഘടനകളും, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ മൂവ്മെന്റ്സ്, ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ ലോബി, അതുപോലെ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽസ്, നമ്മളുടെ മെൽബൺ ആർച്ച് ഡയസിസ്, വിക്ടോറിയയിലെ എല്ലാ രൂപതകളും, എല്ലാം വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവര്, അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് എല്ലാം ഇതറിഞ്ഞ് പിന്നീട് എം പിമാരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇടയായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മാതാപിതാക്കളുടെയും അതുപോലെ റിലീജിയസ് സമൂഹത്തിന്റെയും അവകാശങ്ങളെ വളരെ സീരിയസ് ആയി നിയന്ത്രിക്കുന്ന ഒരു ബില്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ വളരെ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴാണ് ഇത് വളരെയധികം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു ബില്ലാണ് എന്ന് അറിയാനായിട്ട് ഇടയായത്. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്, അവരുടെ ശിക്ഷണത്തിൽ, അവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത്, അവരുടെ കെയറിലായിരിക്കുന്ന സമയത്ത്, അവർക്ക് എന്താണോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് നല്ല ബോധ്യങ്ങളിൽ നിന്ന്, അവരുടെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് അറിവനുസരിച്ച് അവർക്ക് പറയാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
ജനങ്ങളുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തുകയാണ് ഈ ബില്ല് ചെയ്യുന്നതെന്ന് ജിജിമോൻ പറയുന്നു.
അത് ക്ലോസിൽ പറയുന്ന മറ്റൊരു കാര്യം, എ ചൈൽഡ് വിഷ് ടു ചേഞ്ച് ദ ജെൻഡർ ഓഫ് ബേർത്ത്, ദ പേരന്റ്സ് ഹാവ് നോ റൈറ്റ് ടു ഒബ്ജെക്ട് ടു ഇറ്റ്. അപ്പോ അത് ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഉള്ള അവകാശത്തിന്റെ മേലുള്ള ഒരു വലിയ കടന്നുകയറ്റമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇത് പല വ്യക്തികളും ഈ കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ പല എം പിമാരും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഫ്രീഡം ഓഫ്, ഇത് പേരന്റ്സിന്റെയും മറ്റ് സിറ്റിസൻസിന്റെയും ഫ്രീഡം ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഫ്രീഡം ഓഫ് അസംബ്ലിങ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഈ മേഖലകളിൽ വളരെയധികം നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബില്ലാണിത്.
എന്നാൽ എല്ലാവർക്കും അവകാശം ഉറപ്പാക്കുക എന്ന പുരോഗമനത്തിന്റെ പാതയാണ് ബില്ല് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഡെന്നി തോമസ് പറയുന്നു.
അനുകൂലിക്കാനുള്ള പ്രധാന കാരണം, ഒന്ന്, ഇതിൽ ചെയ്തിരിക്കുന്ന റീസൺ, ഇത് സയന്റിഫിക് അല്ലെങ്കിൽ മെഡിക്കൽ എവിഡൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ആൻഡ് മെഡിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഇവർ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി, ഒരു എൽജിബിലിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. മാത്രമല്ല, അങ്ങനെയുള്ള ഒരു അവരുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കരമായ റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ വെച്ച് അവരുടെ അവർക്കൊരു ഹാം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒരു പുരോഗമന സമൂഹം എന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ ഈ ബില്ലിനെ കാണുന്നത്.
ഈ ബില്ല് നടപ്പിലാക്കുന്നത് സമൂഹത്തിൽ അത്യാവശ്യമാണെന്നുള്ള അഭിപ്രായമാണ് ബിനോയ് സക്കറിയാസിനുള്ളത്. കുടിയേറ്റ സമൂഹത്തിൽ പരിവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ കൂടുതലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
ഈ ബില്ല് ഇത് ശരിക്കും തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ്. നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവർക്കും തുല്യത കിട്ടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകണം. അപ്പം അവിടെ നമ്മൾ ഒരു കൂട്ടരെ അല്ലെങ്കിൽ പ്രത്യേക അവരുടെ സെക്ഷൽ ഓറിയന്റേഷന്റെ പേരിൽ അവർക്ക് ബുദ്ധിമുട്ട് ഏൽപ്പിക്കുന്ന നിയമങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. അവരുടെ സംരക്ഷണം സ്റ്റേറ്റ് ഉറപ്പു വരുത്തണം. ഉദാഹരണത്തിന്, ഇവിടെ ഈ കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് കാലഹരണപ്പെട്ട പല തെറാപ്പികളും ഇവരെ ഈ ഇവരെ കൺവേർട്ട് ചെയ്ത് ഇത് സ്ട്രേറ്റ് ആക്കാമെന്നുള്ള രീതിയിലുള്ള പല പല തെറാപ്പികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് ആവശ്യമായി വന്നത്. ഇപ്പോഴും വെച്ച് പ്രത്യേകിച്ച് എത്തനി കമ്മ്യൂണിറ്റികളിലൊക്കെ ഇതുപോലത്തെ പല പ്രാക്ടീസുകളുണ്ട്. പ്രാർത്ഥന, ധ്യാനം, മറ്റ് തെറാപ്പികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അവരിലേക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള അവർക്ക് ഒരു ബാധ്യത അവരിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ്
അതേസമയം സ്വവർഗ ലൈംഗിക ബന്ധം ഇസ്ലാം മതം അംഗീകരിക്കാത്ത കാര്യമാണെന്ന് ആമിയ മെൽബണിന്റെ പ്രസിഡന്റ് ഷെഫീർ ബഷീർ ചൂണ്ടിക്കാട്ടുന്നു.
ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അപ്പോ നമ്മുടെ ബേസിക് വിശ്വാസത്തിന്റെ ഏറ്റവും ഒരു 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 സ്ട്രോങ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, അതായത് ഒരു ഒരു ഒപ്പീനിയൻ അല്ല, അതൊരു ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും, മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മതങ്ങളും, വിവിധ വിശ്വാസത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു ഒരു പാപമായി തന്നെ, ഒരു സിനിമയായി തന്നെ കാണുന്ന ഒരു കാര്യമാണിത്. പക്ഷേ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ചില ആൾക്കാർ അവർ ബൈ ബർത്ത് അവർക്ക് അങ്ങനെ ഒരു 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 അലൈൻമെന്റ്, ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് അവർ ബൈ ബർത്ത് തന്നെയുണ്ട്. അപ്പൊ അവർക്കത് മാറ്റാൻ പറ്റൂല എന്നുള്ള ഒരു ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ബില്ല് തന്നെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ ഈ അത് നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു, ഒരാൾ എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് അയാളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പക്ഷേ ഇതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇതിനെ പിന്തുടരുന്നതെന്ന് പറയുന്നത് ഒരു ഫാന്റസിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടോ ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഒരു ഒരു വൻ പാപമായി തന്നെ കാണുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഈവൻ നമ്മുടെ സമൂഹത്തിന് തന്നെ അത് സമൂഹത്തിന്റെ ഡിസ്ഇന്റഗ്രേഷനിലേക്ക് പോകുന്ന ഒരു ഒരു കാര്യമാണിത്. അപ്പോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ശക്തമായിട്ടും ഇങ്ങനെ ഒരു ബില്ല്, ഈ ഒരു ബില്ലെന്ന് പറയുന്ന ഒരു ഒരു നോർമൽ ബില്ലല്ല ഇത്. ഈവൻ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അവർക്ക് എവിടെയെങ്കിലും വായിക്കുന്നതോ കേൾക്കുന്നതോ ആയ ഒരു കാര്യം അവർക്ക് യാതൊരു അലൈൻമെന്റ് ഇല്ലായിട്ട് പോലും അവരാ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് ഉപദേശിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത, ബ്ലോക്ക് ചെയ്യുന്ന, അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി മാറ്റുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അവിടെയാണ് അതിന്റെ പ്രശ്നം.
ബില്ലിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധോപദേശമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു.
പറയാൻ കാരണം ഇവിടെ ഇവിടുത്തെ എല്ലാ ഇസ്ലാമിക് സംഘടനകളും, എല്ലാം തന്നെ ഒരു ഒരു 90% ഇസ്ലാമിക് സംഘടനകളും ICB എന്ന് പറയുന്ന, അതായത് ഇസ്ലാമിക് കൗൺസിൽ ഓഫ് വിക്ടോറിയ എന്ന് പറയുന്ന ഒരു ബോഡിയുടെ അണ്ടറിലാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഇവര് തന്നെ നന്നായിട്ട് പഠിച്ച് ഇതിന് ലോയേഴ്സ് ഒക്കെ ഉണ്ട് ഇത് പഠിക്കാനും ഇത് വായിക്കാനും ഒക്കെ ഈ ICB. അപ്പൊ നമ്മൾ ICB ആ പൂർണ്ണ ഇതുമായിട്ട് നമ്മൾ അലൈൻഡ് ആണ്. അതിൽ നിന്നാണ് ഞാനിത് പറയുന്നത്, അതായത് ഇങ്ങനെ വരെ ആ ലോയെ മാറ്റിയെടുക്കാം, അതായത് നമുക്ക് അങ്ങനെ അക്യൂസ് ചെയ്ത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഈവൻ ഒരു പേരൻസിനെതിരെയോ അല്ലെങ്കിൽ ഈവൻ ഡോക്ടേഴ്സിനെതിരെയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെതിരെയോ തെറാപ്പിസ്റ്റുകൾക്കെതിരെയോ ഒരു നമുക്കൊരു കൗൺസിലിംഗ് തരുന്ന ആൾക്കെതിരെ പോലും ഇത് ഉപയോഗിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അതിലുണ്ടെന്നാണ് ഇതില് ഇത് വിദഗ്ധർ പറയുന്നത്. നമുക്ക് പറഞ്ഞു തന്നതും മനസ്സിലായതും അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇതൊരു എക്സ്ട്രീമാണ്, മറ്റൊരു എക്സ്ട്രീമാണെന്നുള്ളത്. നമുക്ക് ഈ ഒരു മിഡിൽ പാത്ത് വേണം. LGBTQ ആ സെയിം അവകാശങ്ങൾ തന്നെയാണ് ഒരു അല്ലാത്ത ഒരു വ്യക്തിക്കും കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ബന്ധവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്കതിനെ ഉയർത്തിപ്പിടിക്കാനും നമുക്കതിന് പ്രീച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട് നൽകുന്നുണ്ട്. അത്രയും ഫ്രീ ആയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാടാണ് ഓസ്ട്രേലിയ, അല്ലാതെ ആരെ അടിച്ചമർത്തുന്ന ഒരു നാടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടില് നമുക്കിത് പറയാനുള്ള ഒരു അവസരമെങ്കിലും നമുക്ക് ഉണ്ടാവണം. ഏത് ഇപ്പൊ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനും നമ്മുടെ കുട്ടികളെ അതനുസരിച്ച് മുമ്പോട്ട് വളർത്തുവാനുമുള്ള സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് കുട്ടികളെ ഉപദ്രവിക്കുകയോ അവരെ ഫോഴ്സ് ചെയ്ത് മറ്റിലേക്ക് മാറ്റുക അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരോട് നോർമലായിട്ട് സംസാരിക്കാനും ഈവൻ അങ്ങനെ ആരെങ്കിലും ഒരു ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു കൗൺസിൽ നോർമൽ ഒരു കൗൺസിലിംഗിൽ കൂടി മാറ്റാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. അത് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ അതീ.
എന്നാൽ ഓസ്ട്രേലിയയിൽ നിയമ നടപടികൾ കൈക്കൊള്ളുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് അധികൃതർ തീരുമാനങ്ങൾ എടുക്കുക എന്ന അഭിപ്രായമാണ് ഡെന്നിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സാഹചര്യം പ്രതീക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു.
നമ്മളിപ്പോ ഒരു കൺവെർസേഷൻ, വേറെ ഒരു കൺവെർസേഷൻ കാര്യമല്ല, അത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഞ്ചുറി അവർക്ക് ഉണ്ടാകുന്ന രീതി ആവുകയോ അല്ലെങ്കിൽ നമ്മൾ ഫോൾസ് ക്ലെയിം അഡ്വർടൈസ് ചെയ്യുകയാണ്, അതായത് ഇങ്ങനെ ചെയ്ത് പ്രയർ വഴി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് മാറ്റാം എന്നുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഞ്ചുറി മാറ്റി വെക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അതുപോലെ ലോയില് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇവിടുത്തെ ഒരു ലോയുടെ ഇതനുസരിച്ച് ഇന്റർപ്രിട്ടേഷൻ എന്നിട്ട് ഒരാളെ വെറുതെ വിളിച്ച് ജയിലിൽ ഇട്ടേക്കാം എന്ന രീതിയിൽ അല്ല ചെയ്യുന്നത്. അതായത് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാണ് ഇവിടുത്തെ ഒരു ലീഗൽ സിസ്റ്റം വർക്ക് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം അവർക്ക് ഒരു സൈക്കോളജിക്കൽ ഇഞ്ചുറി ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന രീതിയിൽ എന്ന കോണ്ടെക്സ്റ്റും കൂടി എടുക്കാതെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ലോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ഞാൻ ഓടിച്ച് വായിച്ച് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്.
പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലിംഗിനെ ഈ ബില്ല് പരിമിതപ്പെടുത്തുന്നില്ല എന്നാണ് ബിനോയ് സക്കറിയാസ് പറയുന്നത്.
പേരന്റിംഗ് എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് കാര്യം തന്നെയാണ്. പേരന്റിംഗിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് ഇവിടുത്തെ എല്ലാവിധ മെഡിക്കൽ സൗകര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. സ്കൂൾ തുടങ്ങി കൗൺസിലിംഗ് ഉണ്ട്, പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ഉണ്ട്, ആരെയും നമുക്ക് സമീപിക്കാം, അവരിൽ നിന്നൊക്കെ നമുക്ക് അഡ്വൈസ് എടുക്കാം. സ്വാഭാവികമായിട്ടും ഇതൊക്കെ സ്വീകരിച്ച് തന്നെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ ചില കുറുക്കു വഴികളല്ല കണ്ടെത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഫഷണൽ, അതായത് രജിസ്റ്റേർഡ് പ്രൊഫഷണൽ കൗൺസിലേഴ്സിന് എന്തായാലും അവർക്ക് അവരുടേതായ ബാധ്യതകൾ അവർക്ക് നിറവേറ്റണമല്ല. അവരത് ചെയ്യേണ്ടവർ തന്നെയാണ്, അവരെ അല്ല ഉദ്ദേശിക്കുന്നതാണ്.
ഇത്തരത്തിൽ ബില്ലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളുമായി കൂടുതൽ ചർച്ച വേണമെന്നാണ് മറ്റൊരു ആവശ്യം.